എൻ്റെ പേര് ആൽഫി തോമസ്. ഓറൽ ആർക്കൈവ്സ് കളക്ഷൻ്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്ന ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും റീത്ത അമ്മാമയോടാണ്. പേരെന്താണ്?
റീത്ത കൊച്ചുമാത്തു.
എവിടെ വീട്?
മറ്റം.
മറ്റം. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു?
കുട്ടിക്കാലം വളരെ സന്തോഷമല്ല, എന്നാലും ഇങ്ങനെ പോയി. അപ്പനമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി. പിന്നെ സ്കൂളിൽ പഠിച്ചു, എല്ലാ പള്ളിയിലെ എല്ലാ ദിവസവും പോകും. മരിയൻ സൊഡാലിറ്റിയിൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 68 ജോലിയിൽ കയറി. മറ്റേ ഗേൾസ് ഹൈസ്കൂളിൽ ജോലിയിൽ കയറി. എന്നിട്ട് പറയണ്ടേ, ഇവയൊക്കെ പറയാം. 72 വിവാഹം കഴിഞ്ഞു. ഈ മറ്റത്തിലേക്കാണ് വിവാഹം കഴിച്ചത്.
അപ്പം മറ്റത്തിൽ എന്നെ വീട് വരുന്നത്
നമ്പഴിക്കാട്. ഞങ്ങളെ തറവാടിൻ്റെ തൊട്ട് പുറത്തായിരുന്നു എൻ്റെ വീട്. അവിടുന്ന് ഇപ്പോൾ പോകുന്നതാ.
വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു?
ഗേൾസ് ഇവിടെ മറ്റതിൽ 10 വരെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ പഠിച്ചില്ല. 10 കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറി. മറ്റതിൻ്റെ സ്കൂൾ സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ 68. 72 കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു.
വീട്ടിൽ എങ്ങനെയായിരുന്നു? ജോലിക്കാരുണ്ടായിരുന്നോ വീട്ടിലൊക്കെ?
പണി വീട്ടിലില്ല, ഞങ്ങൾ 10 അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് വേറെ ജോലിയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ കൊപ്പര പണിയായിരുന്നു. അപ്പോൾ എത്ര ആളുണ്ടായാലും പണിയുണ്ട്.
10 പറയുമ്പോൾ
എൻ്റെ ഞാൻ 7 ആളാണ്. എൻ്റെ അനിയ എൻ്റെ താഴെ 3 കൂടി ഉണ്ട്. 3 കൂടി ഉണ്ട്.
ആകെ എത്ര
അപ്പനമ്മയ്ക്ക്? 2 8
പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ മനോഭാവം എങ്ങനെയായിരുന്നു?
അന്ന് കാലത്ത് ആൾക്കാർക്ക് ഇത്തിരി താല്പര്യം കുറവ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും താല്പര്യമായി. അന്ന് കാലത്ത് താല്പര്യം കുറവായി എന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ തന്നെ എൻ്റെ വീട്ടിൽ 10 പാസ്സായതുള്ള അല്ല. ഞാനല്ല, എൻ്റെ ഞാനും എൻ്റെ താഴെയുള്ള അനിയത്തി. പിന്നെ ഒന്നും പഠിച്ചില്ലാരും. 5 6 ഒക്കെ കഴിയുമ്പോൾ പഠിപ്പ് നിർത്തി. പിന്നെ അവരെയൊക്കെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ.
ആൺമക്കളൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്?
ആൺമക്കൾ ഒരാൾ 6 വരെ പഠിച്ചു. പിന്നെ താഴെയുള്ള ആള് 7 പഠിച്ചു. ആൺമക്കൾ ഒരാൾ എൻ്റെ മൂത്തതാണ്, ഒരാൾ എൻ്റെ അനിയന.
ഒരു ദിവസം എങ്ങനെയായിരുന്നു?
രാവിലെ 5 ദിവ്യബലിക്ക് പോവും പള്ളിയിലേക്ക്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഭക്ഷണം കഴിക്കുക. പിന്നെ വീട്ടിലെ സ്കൂളിൽ പോണ കാലത്ത് 9 സ്കൂളിലേക്ക് പോവും
പഠിക്കാൻ.
പഠിക്കണ കാലത്ത് 9 പോകണം. 2 നടക്കാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. അപ്പോൾ 2 നടന്ന് സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകും. പിന്നെ 4 വീട്ടിൽ നിന്ന് വീട്ടിൽ ചെല്ലും. പിന്നെ കാലം അത് കഴിഞ്ഞ് പിന്നെ കാലത്ത് പള്ളിയിലേക്ക് പോകും. എല്ലാ ഇപ്പം എല്ലാ ദിവസവും ദീപാവലി ഇന്നും എന്നും ദീപാവലിക്ക് പോകും.
പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി വന്നിട്ട്?
പള്ളിയിൽ പോയി വന്ന് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ നോക്കണം. പിന്നെ 9 വീണ്ടും സ്കൂളിലേക്ക് ജോലിക്ക് വരണമല്ലോ. ജോലിക്ക് വന്നാൽ പിന്നെ 5 തിരിച്ചു പോകുള്ളോ. ചോറും കൊണ്ടുപോരും വീട്ടിൽ. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ കൈ പിടിച്ച് പോരും.
ചെറുപ്പകാലത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയായിരുന്നു?
എൻ്റെ പോലെ വീട്ടിലെ വല്ല പണികളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പോലെ അന്ന് ശമ്പളക്കാരൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ.
വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു.
കൃഷി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ കന്നാലികൾ മൂരികളുണ്ടായിരുന്നു. പാടത്ത് നിലം പൂട്ടാനൊക്കെ പോയി. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകളൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്.
വീട്ടിലെ വരുമാന മാർഗം എങ്ങനെയായിരുന്നു?
കൃഷിയുണ്ട്. പിന്നെ ഈ കൊപ്ര വെട്ടുണ്ടായിപ്പോൾ അതിൻ്റെ അതിന് അതിൽ നിന്ന് കിട്ടണ മിച്ചം കൊണ്ട് ഞങ്ങൾ ജീവിക്കും.
കൃഷി എന്ന് പറയുമ്പോൾ എന്തൊക്കെ?
നെൽ കൃഷി എന്ന് പറയുമ്പോൾ തെങ്ങുണ്ട് പറമ്പിൽ. പിന്നെ നെലം പണിയാണ്ടായിരുന്നു.
നെല്ല്
തന്നെ. പിന്നെ വീട്ടിൽ കോഴികളെ വളർത്തിരുന്ന പണി ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊപ്ര കച്ചവടം ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് കിട്ടണ പണിയുണ്ട്. അതിൽ നിന്ന് കിട്ടണ ലാഭം, ആ പണിയെടുത്ത കാശമൊക്കെ നമ്മുടെ ലാഭങ്ങളല്ലേ. കച്ചവടം ആയിരുന്നു അന്ന്. കൊപ്ര വെട്ട്, തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കി കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അതിന് പണിക്കാരുണ്ടാവും, അവരോട് കൂടെ നമ്മളും കൂട്ടത്തു കൂടെ പണികൾ ചെയ്യും.
വീട്ടിൽ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയായിരുന്നു?
ഭക്ഷണമൊക്കെ അവരായി പാകം ചെയ്യുക. ആ കാലം പണ്ട് കാലത്തൊക്കെ ചോറ് ഉച്ചയ്ക്ക് ചോറ്, രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചോറായിരുന്നു. പിന്നെ പലഹാരങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല, ഇപ്പൊക്കെ പലഹാരങ്ങളുണ്ടാക്കലായി. കാലത്ത് പലഹാരം, ഉച്ചക്കിലേക്ക് ചോറും വൈകുന്നേരം ചോറും, അങ്ങനെ ഭക്ഷണം. ഇപ്പം ഷുഗറുള്ള കാരണം കൊണ്ട് ഒരു നേരം മാത്രമേ ചോറുണ്ണുള്ളൂ, പിന്നെ പുല്ലാണ് കഴിക്കുക.
ഇത് വർഷത്തിലായിരുന്നു കല്യാണം?
1972.
അപ്പോൾ എത്ര വയസ്സായിരുന്നു?
28.
28 വയസ്സില. ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട്?
കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ജോലി അന്നുണ്ട്, പിന്നെ രണ്ട് കുട്ടികളുണ്ടായി. പിന്നെ ഭർത്താവ് 4-6 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ മൂത്ത കുട്ടിക്ക് 4 വയസ്സും താഴെയുള്ള കുട്ടിക്ക് 2 വയസ്സും. പിന്നെ ഇവിടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൻ 4 കൊല്ലം കഴിഞ്ഞപ്പം മരിച്ചു. അമ്മയും പിന്നെ ഒരു അനിയനും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം എല്ലാവരും മരിച്ചു. ഭർത്താവ് 6 കൊല്ലം കഴിഞ്ഞപ്പം മരിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാൻ? 34 വയസ്സാകുമ്പോൾ ഭർത്താവ് മരിച്ചു. ശമ്പളം കൊണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൃഷി എന്ന് പറഞ്ഞാൽ കൊള്ളി, തെങ്ങ്, പിന്നെ പറമ്പിൽ കുറച്ച് കൂർക്ക നട, അങ്ങനത്തെ ചില കൃഷികളൊക്കെ പറമ്പിൽ ചെയ്യും. കൂടുതൽ വരുമാന മാർഗവും ശമ്പളം.
ഭർത്താവിന് ജോലി?
ഭർത്താവ് ജോലി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഫീൽഡ് മാൻ ആയിട്ട്.
തനിച്ച് പുറത്തൊക്കെ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നോ വീട്ടില്?
എൻ്റെ വീട്ടില് അത്ര അനുവാദം ഇല്ല. ചെറുപ്പത്തില് അത്ര അനുവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെൺമക്കളല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ 6 വർഷം വരെ ഭർത്താവ് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ആള് മരിച്ചു കഴിഞ്ഞ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ, എല്ലാ വീടുകളിലും ആവശ്യങ്ങൾക്കും പുറത്തു പോയാലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടില്ലും എല്ലാം ഞാൻ തന്നെ, വേറെ ആരും ഇല്ല.
അപ്പം എല്ലാം സ്വന്തമായിട്ട് ചെയ്യും?
എല്ലാം സ്വന്തമായിട്ട് ചെയ്തു.
കല്യാണം കഴിഞ്ഞിട്ട് സിനിമയ്ക്കൊക്കെ പോയിണ്ടായിരുന്നോ?
അന്ന് കാലത്തൊന്നും തിയേറ്ററൊന്നും ഈ നാട്ടിലില്ല, കുറേ വഴി അകലാക്കിന്നെ, അങ്ങനെയൊന്നും പോയിട്ടില്ല. യാത്രകളൊക്കെ സ്കൂളിലെ ജോലിയിലായിരിക്കുമ്പോ സ്കൂളിൽ നിന്ന് യാത്ര പോകും.
അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടില്ല?
ഏയ്, അന്ന് കാലത്തൊന്നും ഇതില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 72 കഴിച്ച് 49 കൊല്ലായില്ലേ. അന്ന് കാലത്ത് അങ്ങനെ ടൂറ് പോണ പണിയൊന്നും
പരിപാടി ഇല്ല. ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോവും?
അതൊക്കെ പോവും. അതിപ്പോ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തുടങ്ങി. ഭർത്താവിൻ്റെ വീട്ടിൽ 3 പെങ്ങന്മാരുണ്ട്, അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ എൻ്റെ ചേട്ടി അനീറ്റിമാരുടെ വീടുകളിലേക്കൊക്കെ പോയി. അതായത് സിനിമ അങ്ങനത്തെ യാത്രകളില്ല.
പള്ളിയായിട്ടുള്ള ഒരു അടുപ്പം നേരത്തെ പറഞ്ഞല്ലോ, കുർബാനയ്ക്കൊക്കെ
പള്ളിയായിട്ട് അടുപ്പുണ്ട്. സൊഡാലിറ്റിയിൽ കല്യാണം കഴിയണവരെ CLC എന്ന് ഇപ്പോൾ പറയേ, സൊഡാലിറ്റിയിൽ അംഗമായിരുന്നു. അപ്പം അതിൽ സെക്രട്ടറി അതിൻ്റെ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ആൾ, അതിനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ അംഗമായി. 50 വർഷം ഇപ്പോൾ കഴിഞ്ഞു. അത് അതിൽ അംഗമായിട്ട് പ്രവർത്തി ഞാൻ 60-ൽ അതിൽ അംഗമായി ചേർന്നു, ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ. അപ്പോൾ അതിൽ സെക്രട്ടറി, പ്രസിഡൻ്റ്, അങ്ങനെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചു. പിന്നെ വിവാഹ സഹായ നിധി ഉണ്ടായിരുന്നു ഇവിടെ, അതിലെ കാശ് പിരിക്കലും അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഇപ്പോൾ
പള്ളിയായിട്ട് നല്ല അടുപ്പാണ്.
പള്ളിയായിട്ട് അടുപ്പ് ഇന്ന് വന്നു.
കുർബാനയ്ക്ക് പോകും കാര്യങ്ങളൊക്കെ?
എന്നും കുർബാനയ്ക്ക് പോകും.
അത് നല്ലൊരു പോയിന്റ്.
അന്ന് വളരെ ആഘോഷമായിരുന്നു. December 8 ബാഡ്ജൊക്കെ പീറ്റൊക്കെ ഇട്ട്
CLC യുടെ
വേറെ അന്ന് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അന്ന് 60 വരെയൊക്കെ അതിൽ നടന്ന, 60 ആയപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അതിന്ന് മാറി. അപ്പോൾ സീനിയറൊക്കെ ആയപ്പോൾ മാറിയിട്ട് പിന്നെ ഈ ഇതിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ മെമ്പറായി.
പെരുന്നാളുകളൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ പള്ളിയിലൊക്കെ ആ സമയത്ത്?
പെരുന്നാളുകൾ ആഘോഷമുണ്ട്. വീട്ടിൽ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരും, നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കും. അപ്പോൾ നല്ല ഭക്ഷണം പാകം ചെയ്ത് അത് ആഘോഷം. പിന്നെ പള്ളിയിൽ പെരുന്നാളുകളൊക്കെ നല്ല കേമായിട്ട് തന്നെ നടന്നിരുന്ന അന്ന്, ഇന്നത്തെ പോലത്തെ കേമൊക്കെ അന്നുണ്ട്.
വൈദികരായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു പള്ളിയിലെ?
വൈദികരായിട്ട് ബന്ധമുണ്ട്, അടുത്ത ബന്ധം പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും അവരായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വീടുകളിലേക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീടുകളിലേക്ക് അവരെയൊക്കെ ഇടയ്ക്ക് ക്ഷണിക്കും.
ആ സമയത്ത് മറ്റേ വൈദികർ വീട് വിസിറ്റ് ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നോ?
വൈദികർ
ഉണ്ട്.
പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ അതിപ്പോഴും
ഒരു ക്രിസ്ത്യൻ സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ സ്ഥാനം എങ്ങനെയായിരുന്നു?
സമൂഹത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു, ഇന്നും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. പിന്നെ മക്കളെ നന്നായി വളർത്തി അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു, അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്കൊക്കെ മക്കളായി, അവർക്കൊക്കെ ജോലിയാക്കി, അവർക്കൊക്കെ മക്കളായി.
അപ്പൊ ജോലിക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വീടായിരുന്നു അല്ലേ ആ സമയത്ത്? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല ജോലിയും നൽകിയിരുന്നു അവര്.
ജോലി, ഞാൻ ജോലിക്ക് പോയില്ല, എൻ്റെ മോളും ടി ടി സി കഴിഞ്ഞു, ബി എഡ് കഴിഞ്ഞു, ജോലിക്ക് കയറി, മോനും ജോലിക്ക് കയറി, പിന്നെ അവരും മരുമക്കൾക്കും രണ്ടുപേർക്കും ജോലിയുണ്ട്. ദേവമാതാവിൻ്റെ വ്യാകുല പ്രലാപം. അമ്മ കന്യ മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലൊക്കയുമില്ല അമ്മ കഞ്ഞി തുണയെങ്കിൽ പറയാം അല്പം. സർവമാനുഷർക്കു വന്ന സർവദോഷത്തരത്തിനായി സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോൻ്റെ സർവഭംഗപ്പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞുമ്മ പുത്രനെ നോക്കി. കുന്തമമ്പ് വെടിച്ചങ്കിൽ കൊണ്ട പോലെ മനം വാടി തന്തിരുക്കാൽ കരങ്ങളും തളർന്നു പരം. ചിന്തവെന്തു കണ്ണിൽ നിന്നും ചിന്തി വീഴും കണ്ണുനീരാൽ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ്റെരു കൽപ്പനയോർത്തു ചിന്തയിട്ടങ്ങുറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനെ നിർമ്മലനെ നന്മയെങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ ഭാര മൊഴിച്ചോ പുത്ര. പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നോ പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവാദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയ്യോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയ
ക്ഷണിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി ഗാത്രദത്തം മനുഷ്യർക്കു കൊടുത്തോ പുത്ര മനുഷ്യർക്ക് നിൻ പിതാവ് മനോഗുണം നൽകുവാനായി മനസാധ്യം അപേക്ഷിച്ചു കേണിതോ പുത്ര മതിയ
ഇപ്പൊ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് വീട്ടില് ഇങ്ങനെ ഒതുങ്ങിക്കൂടുക എന്നൊക്കെ പറയുമ്പോ
കുറച്ചു കാലം വീട്ടില് ഒതുങ്ങിയിരുന്നു പള്ളിയിലേക്ക് ഒന്നും പോവാൻ അനുവാദമില്ലാത്ത കാരണം കൊണ്ട് ഒരു ആറുമാസമൊക്കെ ഇരുന്നുണ്ട് ആറുമാസം ഇരുന്നു ഇല്ല സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ പോയി തുടങ്ങി പിന്നെ പ്രായമായി എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു കുറച്ച് സമയം അപ്പോൾ വീണ്ടും ഞാൻ അനുവാദം ചോദിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകും ദീപാവലിക്ക് പോകും പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇപ്പം ഒരു മണിക്കൂർ നേരം വീട്ടിൽ ഫോണിൽ പ്രാർത്ഥന ചെല്ലും ഞങ്ങൾ 10-12 ആള് ഓൺലൈനിൽ അതാ ഞാൻ 3 മണിക്ക് വരണ്ടെന്ന് പറഞ്ഞു 3 മണിക്ക് തുടങ്ങുക പ്രാർത്ഥന പിന്നിപ്പോ വാർദ്ധക്യമായ അസുഖങ്ങളൊക്കെ കുറച്ച് ഉണ്ട് 77 ആയി അപ്പോൾ അതിൻ്റെതായ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ല അങ്ങനെ നടക്കും
അപ്പൊ താങ്ക് യു
താങ്ക് യു